pretending day by day that someone somewhere is to make a change. We are all a part of God's great big family, and the truth in your love.
എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നവംബർ 14 2021 ശിശുദിനമാണ്. ശിശുദിനം എന്നാൽ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ശ്രീ ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം കൂടിയാണ്. ഈ സുദിനത്തിൽ ഇന്ന് നമുക്ക് വേണ്ടി ശ്രീ രാജീവ് ഇരിഞ്ഞാലക്കുട ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് സംസാരിക്കുന്നു.
സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ഏറ്റവും വലിയ വെല്ലുവിളി എന്തായിരുന്നു എന്ന ചോദ്യത്തിന് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി നെഹ്റു പറഞ്ഞ മറുപടി ഇപ്രകാരമായിരുന്നുവെന്ന് അപ്പുകുട്ടൻ വള്ളിക്കുന്ന മാതൃഭൂമി ദിനപത്രത്തിൽ എഴുതുന്നു. മതപരമായ ഒരു രാഷ്ട്രത്തിൽ ഒരു മതനിരപേക്ഷ രാഷ്ട്രം സൃഷ്ടിക്കുകയായിരുന്നു ഞാൻ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി. അലഹബാദിൽ ആനന്ദഭവനും നെഹ്റു പാർക്കിനുമിടയിലുള്ള റോഡിലെ നാൽക്കവലയിൽ സ്ഥാപിച്ചിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ പ്രതിമ നീക്കിയ കാഴ്ച ദേശാഭിമാനികളുടെയാകെ കരൾ പിളർക്കുന്നതായി. ഗാന്ധീസവും നെഹ്റുവിയൻ നയങ്ങളും ഇന്നും ദരിദ്രനാരായണന്മാരുടെ ഇന്ത്യയിൽ നിലനിൽക്കുന്നത് പ്രതിമകളുടെ സാന്നിധ്യം കൊണ്ടല്ല എന്നും നെഹ്റുവിനെ പിഴുതെറിയുമ്പോൾ എന്ന തലക്കെട്ടിൽ എഴുതിയ ലേഖനത്തിൽ അപ്പുകുട്ടൻ വള്ളിക്കുന്ന് കുറിച്ചിരിക്കുന്നു. അതെ, ആരാണ് ഭാരതത്തിലെ പ്രഥമ പ്രധാനമന്ത്രിയായ നെഹ്റുവിനെ പിഴുതെറിഞ്ഞത്? പലതവണ നടത്തിയ പദയാത്രകളിലൂടെ ഭാരതത്തെ കണ്ടെത്താൻ ശ്രമിച്ച മഹാത്മാവാണ് ഗാന്ധിജി. അദ്ദേഹത്തിന്റെ ശിഷ്യനെന്ന് അവകാശപ്പെട്ട നെഹ്റു ഇന്ത്യയെ കണ്ടെത്തിയത് ജയിലിൽ കിടന്നായിരുന്നുവല്ലോ. ബ്രിട്ടീഷ് ലൈബ്രറിയിലിരുന്ന് ഇന്ത്യയെ കണ്ടെത്താൻ ശ്രമിച്ചവരുമുണ്ട്. സ്വാമി വിവേകാനന്ദന്റെ പരിവ്രാജകപാത സ്വീകരിച്ച് കാൽനടയായും കാളവണ്ടിയിലും ബ്രിട്ടീഷ് റെയിൽവേയുടെ ഏറ്റവും താഴ്ന്ന മൂന്നാം ക്ലാസ് കമ്പാർട്ട്മെന്റുകളിലും സഞ്ചരിച്ചാണ് ഗാന്ധിജി ഭാരതത്തെ കണ്ടെത്താൻ ശ്രമിച്ചത്. ഗ്രാമങ്ങളിലാണ് ഭാരതം കുടികൊള്ളുന്നതെന്നായിരുന്നു മഹാത്മജിയുടെ നിഗമനം. എന്നാൽ നഗരവൽക്കരണത്തിന്റെ വക്താവായിരുന്നു നെഹ്റു. ഗാന്ധിജിയിൽ നിന്നും നെഹ്റുവിലേക്കുള്ള ദൂരം ഭാരതത്തിൽ നിന്നും ഇന്ത്യയിലേക്കുള്ളതായിരുന്നുവോ? സ്വാതന്ത്ര്യാനന്തര ഭാരതം സപ്തതി പിന്നിട്ടപ്പോൾ പ്രഥമ പ്രധാനമന്ത്രിയുടെ പ്രതിമ പിഴുതെറിയപ്പെട്ടുവെന്ന വിലാപം ഉയരുന്നു. ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ സർദാർ പട്ടേലിനു വേണ്ടി പണിതുയർത്തുന്നവരാണ് നെഹ്റുവിന്റെ പ്രതിമ ഇവ്വിധം മ്ലേച്ഛമായി കൈകാര്യം ചെയ്യുന്നത് എന്നുള്ള വള്ളിക്കുന്നിന്റെ വിലാപം നമ്മുടെ നാടിന്റെ സമകാലീന രാജനൈതിക രംഗത്തിന്റെ വിശ്വരൂപത്തിലേക്കല്ലേ വെളിച്ചം വീശുന്നത്? ഭാരതം മുഴുവനും വീശുന്ന രാഷ്ട്രീയ കൊടുങ്കാറ്റ് എന്തുതന്നെയായാലും ഭാരതത്തിലെ മാത്രമല്ല കേരള രാഷ്ട്രീയത്തിലെ കള്ളനാണയങ്ങളുടെ ഇരുവശവും ഒരുപോലെ തന്നെയാണെന്ന നഗ്നസത്യം ഈ വിലാപത്തിലൂടെ പുറത്തുവരുന്നില്ലേ? ത്യാഗവും സേവനവുമാണ് ഭാരതത്തിന്റെ ദേശീയ ആദർശങ്ങൾ. ഈ ആദർശങ്ങളുടെ ആൾരൂപമായിരുന്നു ഗാന്ധിജി. ഇന്ത്യയെയല്ല, ഭാരതത്തെ കണ്ടെത്താൻ ശ്രമിച്ച മഹാത്മാവായിരുന്നു അദ്ദേഹം. ഭാരതത്തിന്റെ മഹത്തായ ഗുരുപാരമ്പര്യ ഗൗരവത്തിലേക്കാണ് അദ്ദേഹം എത്തിച്ചേർന്നത്. ഇതേ ആശയം തന്നെയാണ് സ്വാമി വിവേകാനന്ദനും പങ്കുവച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് പ്രശസ്ത ചരിത്രകാരനായ R.C. മജുംദാർ ഇപ്രകാരം അഭിപ്രായപ്പെട്ടത്: ഗാന്ധിജി രാഷ്ട്രപിതാവാണെങ്കിൽ സ്വാമി വിവേകാനന്ദൻ രാഷ്ട്രപിതാമഹനാണ്. വിവേകാനന്ദ ദർശനത്തെ പ്രായോഗികമാക്കുന്ന ആത്മീയ പ്രവർത്തനങ്ങളുടെ ഫലമായുണ്ടായ സാമൂഹിക പരിവർത്തനങ്ങൾ സമകാലീന ഭാരതം, വിശിഷ്യ കേരളം ഇനിയും തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ആത്മീയ ദേശീയത എന്ന വിവേകാനന്ദ സന്ദേശത്തിന്റെ പ്രയോക്താവായിരുന്നുവല്ലോ സിസ്റ്റർ നിവേദിത. ആദർശത്തിന്റെ പേരിൽ ആത്മസമർപ്പണം ചെയ്യാനാണ് വിദേശജാതയായ ആ ധീരവനിത ഭാരതത്തിലെത്തിയത്. ഭാരത ഹൃദയാരാമം തേടിയലഞ്ഞ നിവേദിത 1898 മെയ് മാസം അവസാനം സ്വാമി വിവേകാനന്ദനോടും അദ്ദേഹത്തിന്റെ പ്രഥമ ശിഷ്യൻ സദാനന്ദ സ്വാമികളോടും ഒപ്പം കാശ്മീരിലെത്തുകയുണ്ടായി. ഹിമാലയ സാനുക്കളിൽ താമസിച്ചിരുന്ന കാലത്ത് സിസ്റ്റർ നിവേദിത പല പണ്ഡിതരെയും സന്ദർശിച്ച് വിവിധ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തിരുന്നു. ആനീബസന്റിനെ കണ്ടും നിവേദിത സംസാരിച്ചിരുന്നു. ഭാരതത്തിന്റെ നന്മയ്ക്കായി ഏതെങ്കിലും വിധത്തിൽ ഇംഗ്ലീഷുകാരെ സ്വാധീനിക്കാമെന്ന എല്ലാ പ്രതീക്ഷയും ആനീബസന്റെ നഷ്ടമായിരിക്കുന്നുവെന്നാണ് ആ കൂടിക്കാഴ്ചയിൽ നിന്ന് സിസ്റ്റർ നിവേദിത മനസ്സിലാക്കിയത്. കാശ്മീരം കൽഹണന്റെ രാജതരംഗിണിയുടെ ഈരടികളാൽ കോൾമയെ കൊണ്ട പ്രദേശം, അവിടെ വച്ചാണ് വിദേശജാതകളായ 2 ദേശാഭിമാനികൾ സിസ്റ്റർ നിവേദിതയും ആനീബസന്റും കണ്ടുമുട്ടിയതെന്ന് നാം ഓർക്കണം. ബൗദ്ധധർമാവലംബിയായ അശോകനാൽ സൃഷ്ടിക്കപ്പെട്ട ശ്രീനഗരം, കാശ്മീരവും ശ്രീനഗരവും എങ്ങനെ ഭീകരവാദികളുടെ കേളീരംഗമായി തീർന്നു. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യാനന്തര ചരിത്രം സത്യസന്ധമായി അവലോകനം ചെയ്താൽ രസിക്കാത്ത ഇത്തരം സത്യങ്ങൾ പുറത്തുവരും. ഭാരതത്തിന്റെ ആത്മാവ് ആത്മീയതയല്ല മതേതരത്വമാണ് എന്ന് പറയുന്നവരുണ്ട്. അവരുടെ അധികാരമോഹം ഏതു തരത്തിലുള്ള ധൃതരാഷ്ട്രാലിംഗനത്തിനാണ് സാധാരണ ജനങ്ങളെ തയ്യാറാക്കിയത്? പാശ്ചാത്യ പരിഷ്കാര ഭ്രമത്തിൽപ്പെട്ട് സ്വന്തം അമ്മയെ അറിയാനായി മദാമ്മയുടെ അമ്മയെ കണ്ടെത്താൻ ശ്രമിച്ചതിന്റെ ഫലമായാണ്. നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിച്ച് ഭാരതത്തിന്റെ ഐക്യവും അഖണ്ഡതയും നിലനിർത്താൻ ശ്രമിച്ച സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യയെ കണ്ടെത്താൻ ശ്രമിച്ച പ്രഥമ പ്രധാനമന്ത്രിയേക്കാൾ കേമനാണോ എന്ന ചോദ്യം ഉയരുന്നു. ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങളിൽ നിന്നും ഉയരുന്ന ചോദ്യമാണിത്. പട്ടേൽ മാത്രമല്ല, സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങിയ ദേശീയ നേതാക്കളും വൈദേശികാശയങ്ങളുടെ കൃത്രിമ വെളിച്ചത്താൽ വിഗ്രഹവൽക്കരിക്കപ്പെട്ടവരാൽ തമസ്കരിക്കപ്പെടുകയും തിരസ്കരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്തുകൊണ്ട്? ഈ വിഷയത്തിൽ ഒരു സംവാദം ഈ സന്ദർഭത്തിൽ അനിവാര്യമല്ലേ? ഭാരതത്തെക്കുറിച്ച് ഇനിയും പഠിക്കാനിരിക്കുന്നു. രാഷ്ട്രീയ ഭിക്ഷാംദേഹികൾ അവരുടെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്കു വേണ്ടി ഭാരതത്തെ വഞ്ചിക്കുന്ന സന്ദർഭമാണിത്. നേതാവിനെക്കുറിച്ച് ആത്മാർത്ഥമായി അന്വേഷണം നടത്തിയാൽ അത് അനുയായികൾക്കു മാത്രമല്ല നാടിനും ഗുണകരമാകുമെന്നതിൽ സംശയമില്ല. അതിനുള്ള ഒരു സന്ദർഭമായി തീരട്ടെ മാറുന്ന സാഹചര്യങ്ങൾ എന്ന് നമുക്ക് പ്രത്യാശിക്കാം.